ദൈവനാമത്തിൽ വന്ദനം. ഏഷണിയും ദുർവർത്തമാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഏഷണിയും ദുർവർത്തമാനവും മൂലം മാനസികമായി പ്രയാസപ്പെടുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലും സഭകളിലുമുണ്ട്. അങ്ങനെയുള്ള അനേകർ ഏഷണി മുഖാന്തരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നോട് നേരിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പ്രസംഗം ഇറക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. യാതൊരു ആത്മീയ പ്രവർത്തനം ചെയ്യാതെ ആരാധനയിലും ആത്മീയത്തിലും അലസരായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ മനസ്സും ചിന്താമണ്ഡലവും സാത്താന്റെ പണിശാലയായി വിട്ടുകൊടുത്തിരിക്കുന്ന ഏഷണിക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇവർ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ഏഷണിക്കാരായി അതപ്പതിക്കുന്നത് നമ്മുടെ സഭകൾക്കും സമൂഹത്തിനും ദേശത്തിനും വലിയ പ്രശ്നങ്ങൾ വരുത്തും. ആകയാൽ ഈ പ്രസംഗത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു വിടുതലാണ്. യേശുവിന്റെ ആത്മാവ് ബാധിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് നന്മയിലേക്കും ദൈവിക മാർഗത്തിലേക്കും ആത്മീയത്വത്തിലേക്കും ലഭ്യമാകുന്ന വിടുതൽ ഈ പ്രസംഗം മുഖാന്തരം വ്യത്യാസമുണ്ടാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 19:16 നമുക്ക് വായിക്കാം. നിന്റെ ജനത്തിനിടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു. ഏഷണി പറയുക എന്നുള്ളത് മനുഷ്യ ചരിത്രം ആരംഭിച്ച നാൾ മുതലുണ്ട്. എല്ലാ കുലത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സകല ഭാഷക്കാരുടെയിലും ഈ പ്രശ്നമുണ്ട്. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഏഷണിയാണ്. സ്വർഗസ്ഥനായ ദൈവം ഏഷണി പറഞ്ഞ് നടക്കുന്നതിനെ ശക്തമായി വിലക്കിയിരിക്കുന്നു. ഏഷണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ സമൂഹത്തെയോ അവരെ സംബന്ധിച്ച് വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതാണ് ഏഷണി. ഏഷണിയും ദുർവർത്തമാനവും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അത് യാതൊരു നന്മയും വരുത്തുകയില്ല. അല്പം സത്യത്തിനോടൊപ്പം ഊഹാപോഹങ്ങളും സ്വന്തം ചിന്തകളും കൂട്ടിച്ചേർത്ത് പകുതി സത്യം പറഞ്ഞു പരത്തുന്നതും ഏഷണിയാണ്. മറ്റൊരാളെ മുറിപ്പെടുത്താനുള്ള താല്പര്യത്തോടു കൂടി സംഭവിച്ച കാര്യം പൊലിപ്പിച്ചും കൂട്ടിച്ചേർത്തും സംസാരിക്കുന്ന ദുർവർത്തമാനമാണ്. തെറ്റായ താല്പര്യത്തോടുകൂടി ഒരു സംഭവം മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതും ഏഷണിയാണ്. നിങ്ങൾ വെറുക്കുന്ന വ്യക്തി മോശക്കാരനാണെന്ന് വരുത്തുവാൻ നിങ്ങളുടെ സംസാരം കേൾക്കുന്നവർ ധരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും പ്രശ്നം ഉളവാക്കുന്നു. ഇത്തരം പ്രവൃത്തിയെ സ്വർഗസ്ഥനായ ദൈവം വെറുക്കുന്നു. ഒരു സംഭവകഥ ശ്രദ്ധിക്കുക. നമ്മുടെ മലയാളികളുടെ ഇടയിൽ മാന്യനായ ഒരു വ്യക്തിയും കുടുംബവും നല്ല സാമ്പത്തികമായ ചുറ്റുപാടുകളോടുകൂടി ഒരു ബിസിനസ് നടത്തി വരികയായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് മാത്തച്ഛൻ എന്ന പേര് കൊടുക്കാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. സമൂഹത്തിൽ മാത്തച്ഛൻ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. അയാളുടെ ഉയർച്ചയിൽ അദ്ദേഹത്തിന്റെ അനുജനും ഭാര്യയ്ക്കും വലിയ അസൂയായി. മാത്തച്ഛനെ കുറിച്ച് അനുജന്റെ ഭാര്യ ഏഷണി പറഞ്ഞ് വരുത്തുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്തച്ഛനെ താറടിക്കുവാൻ അനുജന്റെ ഭാര്യയ്ക്ക് അവസരം കിട്ടി. മാത്തച്ഛന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കടയിൽ മോഷണം നടത്തിയതിന്റെ പേരിൽ മാത്തച്ഛൻ പിരിച്ചുവിട്ടു. അനുജനും ഭാര്യയും കൂടി ആ പെൺകുട്ടിയെ വശത്താക്കി. പണം മോഷ്ടിച്ചതൊന്നുമല്ല, മാത്തച്ഛന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണ് പിരിച്ചുവിട്ടത് എന്ന് പറയിച്ചു. അങ്ങനെ പറയുന്നതിന് ആ പെൺകുട്ടിക്ക് പ്രതിഫലവും നൽകി. അനുജന്റെയും ഭാര്യയുടെയും തന്ത്രം പലിച്ചു. മാത്തച്ഛന്റെ സ്വഭാവം മോശമാണെന്നും കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അയാളുടെ താല്പര്യങ്ങൾക്കായി പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും വഴങ്ങുന്നില്ല എന്ന് കണ്ട് അവളെ പിരിച്ചുവിട്ടതാണെന്നും അവർ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. മാത്തച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനായി. മാത്തച്ഛൻ പറയുന്നത് മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും ആരുമില്ലാതായി. തന്റെ മാന്യതയ്ക്ക് കുറവ് വന്നു എന്ന് മാത്തച്ഛൻ മനസ്സിലായി. മരിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ അദ്ദേഹം കെട്ടിഞാന്ന് മരിച്ചു. മാത്തച്ഛന്റെ മരണശേഷം ആ പെൺകുട്ടിക്ക് കുറ്റബോധമുണ്ടായി. മാത്തച്ഛൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അയാളുടെ അനുജനും ഭാര്യയും പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞതാണെന്നും പരസ്യമായി പറഞ്ഞു. ആ ഹീന പ്രവൃത്തി ഇത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നാടിനും വീടിനും സന്തോഷവും ആശ്വാസവുമായിരുന്ന മാത്തച്ഛന്റെ ജീവിതം ഒരു മരക്കൊമ്പിൽ അവസാനിച്ചു. 5 അനാഥരായി, ഒരു സ്ത്രീ വിധവയായി, ഒരു ബിസിനസ് സ്ഥാപനം തകർന്നു. ഏഷണി വരുത്തിയ നാശം എത്ര ഭയങ്കരമാണെന്ന് ഓർക്കുക. ഏഷണി കൊണ്ട് മനുഷ്യ സമൂഹത്തെ സഭയെ മലിനപ്പെടുത്തരുത്. എന്തെങ്കിലും അല്പം കേട്ടാൽ അത് ഊതി വെറുപ്പിച്ച് വളരെ വലുതാക്കി മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കുന്നത് ഏഷണിയാണ്. മറ്റുള്ളവരെക്കാൾ അറിവും പക്വതയും തങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നു. സദൃശവാക്യം 11:13 വായിക്കാം. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. ഏഷണിക്കാരൻ പറയേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. ആർക്കെന്ത് സംഭവിച്ചാലും അവന് ഒരു പ്രശ്നവുമല്ല, തനിക്ക് ദോഷം വരരുതെന്ന് മാത്രം. സദൃശവാക്യം 26:20 വായിക്കാം. വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയൻ ഇല്ലാഞ്ഞാൽ മഴക്ക് ഇല്ലാതെയാകും. 21:22 വാക്യങ്ങൾ, കരി കണലിനും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലക് ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഏഷണിക്കാരൻ നുണ പറയുമ്പോൾ തീ ആളിക്കത്തുന്ന പോലെ കലകം വർദ്ധിക്കുന്നു. അത് തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. തീയിൽ എത്രയധികം വിറകിടുന്നുവോ അതനുസരിച്ച് തീ ജ്വാല കൂടുന്നു. ഏഷണി പറയുന്നവനും തന്റെ നുണവാക്കിൽ കൊണ്ട് വഴക്ക് വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിലും സഭകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഏഷണി മൂലവും നുണപ്രചരണം മൂലവുമാണ്. തമ്മിൽ ഇടിക്കുവാൻ ഒരുത്തൻ മുട്ടാടുകളുടെ ഇടയ്ക്ക് നിന്ന് കുറുക്കനെ പോലെ കൂട്ടിപ്പിടിപ്പിക്കുകയും പ്രശ്നം വലുതായി കഴിയുമ്പോൾ ഇടയ്ക്ക് നിന്ന് ഓടി മാറി ചിരിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഏഷണിക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും സഭയിൽ, കുടുംബത്തിൽ, ജോലിസ്ഥലത്തിൽ നടക്കുവാൻ കഴിയാത്തതിന്റെ കാരണം അവിടെ എവിടെയെങ്കിലും ഒരേഷണിക്കാരൻ കാണും. ഇവന്റെ പരിപാടി നുണ പറയുക എന്നതാണ്. എന്റെ പ്രിയരെ, ദയവായി ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക, ഇവർ പറയുന്നത് കേൾക്കാതിരിക്കുക. ഏഷണിക്കാരനെ കുറിച്ച് പറയുന്നു, അവന്റെ വാക്കുകൾ വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ കുറച്ച് മണ്ണെണ്ണ കുടിച്ചിട്ട് വയറ്റിനകത്ത് തീ കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അകം തീ കൊണ്ട് പൊള്ളുക മാത്രമല്ല, നിങ്ങൾ കത്തിയെറിഞ്ഞ് അവസാനം പൊട്ടിത്തെറിക്കും. നിങ്ങളുടെ ജീവിതം ഓലപ്പടക്കം പോലെ അവസാനിക്കും. ഒരു യുദ്ധത്തിൽ പട്ടാളക്കാർ വിവിധ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. തോക്ക്, പീരങ്കി, ബോംബ് തുടങ്ങി നിരവധി മാരകായുധങ്ങൾ. ഇതുപോലെ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത മൂർച്ചേറിയ ഒരായുധമാണ് ഏഷണി. ഏഷണി നിമിത്തം എത്രയോ ജീവിതങ്ങൾ ഇന്ന് തകർച്ചയുടെ അനുഭവത്തോടെ കടന്നുപോകുന്നു. ഒരു സംഭവകഥ കേൾക്കൂ. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്റെ വീട്ടിൽ വരും. ഈ സഹോദരനെ യരമ്യാവ് എന്ന് നമുക്ക് പേര് കൊടുക്കാം. യഥാർത്ഥ പേര് അതല്ല. യരമ്യാവിന് ഭാര്യയും ആരോഗ്യമുള്ള രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട്. ജീവിക്കാൻ അവർക്ക് നല്ല സാഹചര്യവും ദൈവം നൽകി. യരമ്യാവിന്റെ അമ്മയും സഹോദരിയും വീട്ടിൽ താമസിക്കുന്നു. വീട്ടിൽ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും തുടങ്ങി. അമ്മയും സഹോദരിയും ചേർന്ന് യരമ്യാവിന്റെ ഭാര്യയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതി യരമ്യാവിനയച്ചു. മരുമകൾ തെറ്റായ ജീവിതം നയിക്കുന്നു എന്നതാണ് വിഷയം. അമ്മ മകളെ കൊണ്ട് എഴുതിച്ചു. നേരത്തെ അനവധി കത്തുകൾ എഴുതിച്ചിട്ടുണ്ട്, എന്നാൽ ഈ പ്രാവശ്യത്തെ എഴുത്ത് കുറച്ച് ഗൗരവം കൂടിയതായിരുന്നു. ഭാര്യ മോശമായി ജീവിക്കുന്നു എന്നാണ് വിശദീകരണം. ഇങ്ങനെ ഒരു എഴുത്ത് ആദ്യമായിട്ടാണ് യരമ്യാവിന് കിട്ടിയത്. ഇത് യരമ്യാവിനെ കോപിഷ്ഠനാക്കി. വൈരാഗ്യവും നിരാശയും സംശയവും കൊണ്ട് അദ്ദേഹം നിറഞ്ഞു. അയാൾ തന്റെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വന്നു. അയാളുടെ വീട് ഒരു നരകമായി മാറി. വീട്ടിൽ എന്നും വഴക്ക്, ഒരു സ്വസ്ഥതയുമില്ല. 3 വർഷത്തിന് ശേഷം അയാളുടെ സഹോദരി മാനസാന്തരപ്പെട്ടു. അവൾ പാപങ്ങൾ ഓരോന്നായി ഏറ്റുപറഞ്ഞു. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ കൂട്ടത്തിൽ ഞാനും എന്റെ അമ്മയും ചേർന്ന് യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ സഹോദരന്റെ ഭാര്യയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കി. ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി അവരുടെ കുടുംബത്തെ ഞാനും അമ്മയും ചേർന്ന് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവൾ മാനസാന്തരപ്പെട്ടുവെങ്കിലും ഇവന്റെ തകർന്ന കുടുംബത്തെ ഇനിയും പണിയുവാൻ കഴിയുമോ? ഒരു കുടുംബം തകരുവാൻ, ഭാര്യ ഭർത്തൃ ബന്ധം ഉലയുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി ഇരളറഞ്ഞതായി തീരുവാൻ ഏഷണി കാരണമായി. ഹാ, നഷ്ടപ്പെട്ട വർഷങ്ങൾ! സ്നേഹം തകർന്നു, സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം പോയി, വിശ്വാസം ഇല്ലാതായി, അംഗീകാരം ചോർന്നുപോയി. അവൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഇതെല്ലാം അവൾ തിരികെ നൽകുമോ? ഏഷണി എത്ര ഭയങ്കരമാണ്! സഹോദരാ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഇതിനോട് തുല്യമായിരിക്കാം. നിങ്ങളെപ്പറ്റി ദുഷ്ടപിശാജ് ഏഷണി പറഞ്ഞു ജീവിതം നരകതുല്യവും വൈരാഗ്യബുദ്ധിയും ആക്കി തീർത്തിരിക്കുന്നു. ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായ കുറ്റം അയാളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് വ്യാജം പറഞ്ഞ് പരത്തി തകർത്തു കളവാൻ ശ്രമിക്കുന്നവർ പിറന്നു വീണ ഒരു പിഞ്ചു കുഞ്ഞിന്റെ വായിൽ തേനിന് പകരം പരാമർ തൊട്ടുകൊടുക്കുന്ന പ്രവൃത്തിയാണത്. ആ കുഞ്ഞ് കൈയും കാലും അടിച്ച് വെപ്രാളപ്പെട്ട് മരിക്കുന്നുവെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവർക്കേ അത് നോക്കി നിൽക്കാൻ കഴിയത്തുള്ളൂ. ഏഷണി പറയുന്നവർ വ്യക്തികളുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്നവരാണ്. അവരുടെ മാന്യതയും അവരുടെ ഭാവിയും നഷ്ടപ്പെടുത്തി അവരെ നശിപ്പിക്കാനാണ് ഏഷണിക്കാരൻ ചെയ്യുന്നത്. വിഷം മൂത്ത മൂർഖൻ പാമ്പിനോടെന്ന പോലെ ഏഷണിക്കാരനെ നാം അകറ്റണം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ളവരെ കയറ്റരുത്. നിങ്ങൾ ഏഷണി പറയാതിരിക്കുകയും അത് പറയുന്നവന് ചെവി കൊടുക്കാതിരിക്കുകയും വേണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവൻ ഏഷണി കേൾക്കാൻ ഒരുങ്ങത്തുമില്ല, ഏഷണി പറയത്തുമില്ല. 15 സങ്കീർത്തനം 1-4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധപർവ്വത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ നാം പാലിക്കണം. ഇവിടെ കുരള എന്ന് പറഞ്ഞിരിക്കുന്നത് ഏഷണിയാണ്, ദുർവർത്തമാനമാണ്, തെറ്റായ വാർത്തയാണ്. സഹോദര, ഒരാൾ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അയാളെ കണ്ട് സംസാരിച്ച് തെറ്റിനെ കുറിച്ച് ബോധം വരുത്തുക. അത് പരസ്യമാക്കി അയാളുടെ മാന്യത കളയാനുള്ള ജോലി നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. സത്യമാണെങ്കിൽ പോലും നിങ്ങൾ ആരുടെ തിന്മ കൊട്ടിഘോഷിക്കരുത്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. അതേ, കൂട്ടു സഹോദരനോട് ദോഷം ചെയ്യാത്തവനാണ് ദൈവത്തോട് നല്ല ബന്ധത്തിൽ ജീവിക്കുന്നത്. നീ നിന്റെ നാവിനെ കടിഞ്ഞാണ്ടുക, ദോഷമായി ഒന്നും പറയാതിരിക്കുക. യാക്കോബിന്റെ ലേഖനം 1:26 വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ഉള്ളതും ഇല്ലാത്തതും കേട്ട് കേൾവികളും പറഞ്ഞിടക്കുന്ന ആളുകളെ, കേട്ട് കേൾവികളും പറഞ്ഞിരുന്ന ആളുകളെ മുറിപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്, നിങ്ങൾ ഭക്തി നടിക്കുകയാണ്. അപ്രകാരമുള്ള നിന്റെ ഭക്തി വെറും വ്യർത്ഥമാണെന്ന് ഓർക്കുക. സഹോദര, നീ സ്നാനപ്പെട്ടപ്പോൾ നിന്റെ ശരീരത്തിൽ സ്നാനപ്പെടാത്ത ഒരു അവയവമുണ്ട്, അത് നാവാണ്. നീ കൂടി വരുന്ന നിന്റെ സഭയിലെ പ്രശ്നങ്ങൾ നിന്റെ നാവ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ചില പാസ്റ്റർമാർ വിദ്വേഷമുള്ള ആളുകളെ നോവിക്കുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ബൈബിളിലെ വാക്യമെടുത്ത് അത് തെറ്റായി വ്യാഖ്യാനിച്ച് കുത്രിയും ഇടിക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണ്. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ വന്ന വ്യക്തിയെ ആരാധനയിൽ മുറിപ്പെടുത്താൻ പാടില്ല. നിന്റെ വായിൽ തോന്നുന്നതും നിങ്ങൾ കേൾക്കുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് സർവാന്തരീക്ഷം നശിപ്പിക്കരുത്. ഒരുവന്റെ ബലഹീനതകളെ മറന്ന് അവനെ സ്നേഹിക്കുവാൻ കഴിയണം. മറ്റുള്ളവരെ കുറിച്ച് കണ്ടതും കേട്ടതും പരസ്യമാക്കുന്ന ജോലി നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ദുർവർത്തമാനം കേൾക്കുന്നത് പറയുന്നത് പോലെ തന്നെ പാപമാണ്. ഏഷണി കേൾക്കാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കരുത്. അത് ആസ്വദിച്ച് ഏഷണിക്കാരന്റെ അരിക്കൽ നിൽക്കുകയും വരുത്. ദുർവർത്തമാനം പറയുന്നവൻ അവന്റെ ഹൃദയം തുറന്നു കാട്ടുകയാണ്. നിങ്ങൾ ഏഷണി പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള അസൂയയും വിദ്വേഷവും പകയും പുറത്തു വരുന്നു. എന്നാൽ ഏഷണി കേൾക്കുമ്പോൾ പുറത്തുനിന്നും മലിനമായ കാര്യങ്ങൾ കേൾക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് അയാളുടെ ഹൃദയത്തെ മലിനമാക്കുന്നു. ഏഷണിയും ദുർവർത്തമാനവും വിത്ത് പോലെ നിങ്ങളുടെ ചെവികളിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ഹൃദയമാകുന്ന നിലത്തേക്ക് വീഴുന്നു, ഹൃദയത്തെ മലിനപ്പെടുത്തുന്നു. ദുർവർത്തമാനവും ഏഷണിയും കൂടുതൽ വിളവ് നൽകി ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ളവരെ മലിനപ്പെടുത്തുന്ന നാശത്തിന്റെ വിത്തായി തീരുന്നു. ഏഷണി പരത്തുന്നതും ദുർവർത്തമാനം പരത്തുന്നതും നിങ്ങൾ ശീലമാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഹൃദയത്തിലെ പ്രതികരണ ശക്തിയെ നിർജ്ജീവമാക്കാൻ ശ്രമിക്കുന്നു. ഹൃദയത്തിന്റെ മാർദ്ദവത്വം നഷ്ടപ്പെടുന്നു. മാർദ്ദവത്വം നഷ്ടപ്പെട്ടും ദുഷിച്ചും ഇരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതെന്തും നിരവധി ആളുകളെ മലിനപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അവിടെ നിന്ന് മറ്റൊരാളിലേക്കും ഇത് പകരപ്പെടുന്നു. അങ്ങനെ ഒരു സഭയെ, സമൂഹത്തെ മുഴുവനും മലിനപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം ഇന്ന് വ്യക്തമാക്കുന്നു. നിങ്ങൾ ഒരു ദുർവർത്തമാനം പറയുമ്പോൾ ആ വ്യക്തി വേറെ രണ്ടുപേരോട് പറയുന്നു. കേൾക്കുന്നവർ എല്ലാം ഇതുപോലെ ചെയ്യുന്നു. ദുർവർത്തമാനവും ഏഷണിയും പകർച്ചവ്യാധി പോലെ തീവ്രവേഗത്തിലാണ് പരക്കുന്നത്. ഏഷണി പറയുന്നവരുടെ ഭക്തി മറ്റുള്ളവരിൽ സംശയങ്ങൾ ഉണ്ടാക്കും. വൈകാതെ ആളുകൾ അത് ചോദ്യം ചെയ്യും. സുവിശേഷത്തെക്കാൾ ഇന്ന് വേഗത്തിൽ ഏഷണിയാണ് പ്രചരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിച്ച് ഏഷണിയും ദുർവർത്തമാനവും പറഞ്ഞ് നടക്കുന്നവർ മാനസാന്തരപ്പെട്ട് ഏഷണി പറയാതിരിക്കാനും കേൾക്കാതിരിക്കാനും തീരുമാനിക്കുക. നമ്മുടെ കേരളത്തിൽ എലിശല്യം കൂടുമ്പോൾ എലിയെ കൊല്ലാൻ എലിവിഷം വാങ്ങി കപ്പ കഷണങ്ങളിൽ തുരങ്കമുണ്ടാക്കി അതിൽ വിഷപ്പൊടി ഇട്ട ശേഷം വിദഗ്ധമായി അടച്ച് വീടിന്റെ പരിസരങ്ങളിൽ വെക്കും. കപ്പക്കൊതിയുള്ള എലികൾ വന്ന് ഈ കപ്പ കഷ്ണങ്ങൾ തിന്നിച്ചാകും. എലികളെ കൊല്ലുന്നത് കപ്പയല്ല, കപ്പയ്ക്ക് അകത്തുള്ള വിഷമാണ്. ഇതുപോലെയാണ് ഏഷണിക്കാരന് ചെയ്യുന്നത്. അവർ ആരെയും അടിച്ചും ഇടിച്ചും ഒന്നും കൊല്ലുന്നില്ല, എന്നാൽ അവരുടെ ഉള്ളിലുള്ളത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നു. അവരിലെ വിഷഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഹനിക്കുന്നു. വ്യക്തികളെയും അവരുടെ ഭാവിയെയും അവരുടെ തൊഴിലിനെയും ഭാര്യ ഭർതൃ ബന്ധങ്ങളെയും തകർത്ത് കളവാൻ ഏഷണിക്കാരന്റെ ദുർവർത്തമാനത്തിന് കഴിയുമെന്ന് ഓർക്കുക. ഇവരുടെ ഏഷണി കപ്പയ്ക്കകത്ത് വിഷം വെച്ചതുപോലെയാണ്. സദൃശവാക്യം 16:28 വായിക്കാം. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഏഷണിക്കാരൻ എന്ന വാക്കിന് മൂലഭാഷയിൽ രഹസ്യം മന്ത്രിക്കുന്നവനെന്നോ ചെവിയിൽ മന്ത്രിക്കുന്നവനെന്നോ അർത്ഥമെടുക്കാം. അങ്ങനെ ചിന്തിച്ചാൽ വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, അവൻ ചെവിയിൽ രഹസ്യമായി മന്ത്രിക്കുന്നത് മറ്റുള്ളവരെ പറ്റിയുള്ള ദോഷമാണ്. അവൻ ദോഷം മന്ത്രിച്ച് മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഏഷണി ഉണ്ടാക്കി പറഞ്ഞു പരത്തുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 പേർ കേൾക്കെ ഇവർക്ക് പറയാൻ കാര്യമായിട്ട് ഒന്നുമില്ല. ഇവർ എവിടെയെങ്കിലും മാറിയും തിരിഞ്ഞു നിന്ന് ആരുമായിട്ടെങ്കിലും രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന് പരസ്യമായി ആരെ പറ്റിയും ഒരു ദോഷവും പറയാനില്ല. എന്നാൽ രഹസ്യമായി മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതെല്ലാം അവൻ ചെയ്യും. രഹസ്യങ്ങൾ ചെവിയിൽ മന്ത്രിക്കുന്ന വ്യക്തി ഉറ്റ സ്നേഹിതരെ ഭിന്നിപ്പിക്കുന്നു. 41:7 വായിക്കാം. എന്നെ പഹയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു, അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. രഹസ്യമായി ദുർവർത്തമാനം പറയുന്ന ഏഷണിക്കാരന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാടത്ത് വന്നിരിക്കുന്ന കൊക്കുമുണ്ടി പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പാടത്ത് വെള്ളം കയറുമ്പോൾ കൊക്കുമുണ്ടി പക്ഷി വരമ്പിൽ പതിയിരിക്കും. ആരും എന്നെ കണ്ടില്ല എന്ന ഭാവത്തിൽ ഒറ്റക്കാലിലായിരിക്കും കൊക്കിന്റെ നിൽപ്പ്. വെള്ളത്തിന് മുകളിൽ കൊച്ചു മീനുകൾ അനങ്ങുന്നുണ്ടോ എന്ന് സൂത്രത്തിൽ നോക്കുകയാണ് അതിന്റെ ഉദ്ദേശം. മീനെ കണ്ടാൽ ഞൊടിയിട കൊണ്ട് അത് കൊത്തി വിഴുങ്ങും. ചിലർ ഈ കൊക്കുമുണ്ടി പക്ഷിയെ പോലാണ്. ആരുടെയും നന്മ കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ കാല് പൊള്ളി അല്ലെങ്കിൽ വെന്തുപോയി എന്ന് തോന്നും വിധം ഒറ്റക്കാലിൽ പോലും മണിക്കൂറിൽ നിൽക്കും. ഒരാളെ വാക്കുകൊണ്ട് ആക്രമിക്കുവാനോ പരദൂഷണം പറയുവാനോ കിട്ടുന്ന തക്കം നോക്കിയാണ് നിൽപ്പ്. ഒരാളിനെ പറ്റിയോ സഭയെ പറ്റിയോ എന്തെങ്കിലും ഒരു ചെറിയ ദോഷമോ ഏഷണിയോ കേട്ടാൽ മതി, കൊക്കുമുണ്ടി പക്ഷിയെ പോലെ മീനെ വെട്ടി വിഴുങ്ങുന്ന അതുപോലെ വെട്ടി വിഴുങ്ങും. രണ്ട് ചെവികളും കൂർപ്പിച്ച് നിൽക്കുന്നത് ഏഷണിയും നുണയും കേൾക്കാനാണ്. വെട്ടി വിഴങ്ങുന്ന വാർത്ത പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച് പറഞ്ഞു പരത്തുവാൻ ഇയാൾക്ക് അധികം താമസമൊന്നും വേണ്ട. മറ്റുള്ളവരെ പറ്റി രഹസ്യങ്ങൾ പറയുന്നവരുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന പലരുമായി നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിട്ടുള്ളത് അവരെ കുറിച്ച് ഉള്ള ഏഷണി നിങ്ങൾ കേൾക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. ഒരിക്കലും ഏഷണി കേൾക്കുകയോ പറയുകയോ ചെയ്യരുത്. നിങ്ങളോട് ഒരു വ്യക്തി രഹസ്യമായി പറയുന്ന വാക്കുകൾ ദോഷം വരുത്തും. പുരയ്ക്ക് തീ പിടിച്ച് നശിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചൊലിക്കുവാൻ ആ വാക്കുകൾ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും. സദൃശവാക്യം 10:18 വാക്യം വായിക്കാം. പക മറച്ചു വയ്ക്കുന്നവൻ പൊളിവായാൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. ഒരു വ്യക്തിയുടെ മാന്യതയും വ്യക്തിത്വയും ചോദ്യം ചെയ്യുവാനും ആ വ്യക്തിയെ തേജോവധം ചെയ്ത് ഇല്ലാതാക്കുവാനും ഉപയോഗിക്കുന്ന മാരകായുധമാണ് ഏഷണി. നിങ്ങൾ ഉപകാരം ചെയ്തിട്ടുള്ള വ്യക്തികൾ, നിങ്ങളുടെ കയ്യിൽ നിന്നും പണം സഹായമായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ, നിങ്ങളെ വളരെ ബുദ്ധിമുട്ടി പല നന്മകൾ ചെയ്തു കൊടുത്ത വ്യക്തി എന്ന് വേണ്ട, നിങ്ങൾ സഹായിച്ചിട്ടുള്ളവർ നിങ്ങൾക്കെതിരെ തിരിയുകയും നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറയുകയും ചെയ്താൽ നിങ്ങളെ അത് വളരെ മുറിപ്പെടുത്തും. അവർ നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ഉദ്ദേശത്തെയും നിങ്ങളുടെ നിർമ്മലതയെയും ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നു, നിന്ദ്യമായി പരിഹസിക്കുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിങ്ങളെ മോശക്കാരനും കൊള്ളരുതാത്തവനുമാക്കി തീർക്കുന്നു. ഇത്തരത്തിൽ ഒരാളെ താറടിക്കുന്ന ഏഷണിക്കാരൻ വെറും ഭോഷനാണെന്ന് ദൈവജനം വ്യക്തമാക്കുന്നു. ഈ വിടുവായൻ ഭോഷനാണെന്ന് തന്നെത്താൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ വ്യക്തിജീവിതത്തെ ചോദ്യം ചെയ്തും താറടിച്ചും നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം കണ്ടില്ല കേട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സകല കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏഷണി പറഞ്ഞു പരത്തുന്നവന് യാതൊരു ലാഭവുമില്ല. അല്പസമയത്തേക്ക് അവന്റെ വാക്കിൽ നാട്ടുകാർ വിശ്വസിച്ചെന്ന് വരാം. എന്നാൽ ആദ്യം നാൾ ആരെയും കബളിപ്പിച്ച് നിർത്തുവാൻ ഇവർക്ക് കഴിയുകയില്ല. ചിലപ്പോൾ ചിലരെ വഞ്ചിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരാം. മറ്റുള്ളവരെ പറ്റി, ഓ അയാൾ ഒരു കള്ള ഉപദേശിയാണ്, എന്തോ ആന്മീയനാ, ഇതൊക്കെ ഒരു ആദായ സൂത്രമല്ലേ എന്നൊക്കെ ദോഷമായി പറയാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്യരുത്, പറയുകയും വരുത്. നാശം വിലയ്ക്ക് വാങ്ങുന്ന പണിയാണിത്. തലമുറയായിട്ട് ശാപത്തിൽ ജീവിക്കുന്ന ചില കുടുംബങ്ങൾ, അവർക്ക് വിട്ടുമാറാത്ത ഭ്രാന്ത്, രോഗം, ദുഃഖം, പട്ടിണി, നെടുവീർപ്പ്, തള്ളപ്പെട്ട അനുഭവം, കൊലപാതകം, മദ്യപാനം എന്നിവ മൂലം നാൾക്ക് നാൾ അത്തരം കുടുംബങ്ങൾ ക്ഷയിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെയോ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ആ കുടുംബത്തെയോ ശപിക്കുന്നവരും അവരെ കുറിച്ച് ഏഷണി പറയുന്നവരും അവർ ശപിക്കപ്പെടും. കർത്തദാസന്മാരെയും ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നവരും അനുഗ്രഹം പ്രാപിപ്പാൻ യോഗ്യത നൽകുന്ന സൽപ്രവൃത്തിയാണ്. അവരെ കുറിച്ച് ദോഷം പറയാതെ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ചിലർക്ക് നല്ലത് കേൾക്കുവാൻ കഴിയുകയില്ല. അവരുടെ കാതുകൾ എപ്പോഴും ആകാത്ത കാര്യങ്ങൾ കേൾക്കുവാൻ മാത്രം കൂർപ്പിച്ചു വച്ചിരിക്കുന്നു. ഏഷണി പറയില്ലെന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ, കേൾക്കാതിരിപ്പാനും മനസ്സിൽ ശക്തി ഉണ്ടാകണം. ഏഷണിക്കാരൻ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതയ്ക്കും. ഹൃദയം മലിനപ്പെടുന്നു, നല്ല ഹൃദയം അവിടെ മരിക്കുന്നു, വിശാലത നശിക്കുന്നു, കൂട്ടായ്മയും സഹകരണവും മരവിക്കുന്നു. ഒരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ ഒരു വ്യക്തി ആ വീട്ടുകാരോടായിട്ട് ഒരു പ്രവചനം നടത്തി. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. അവിടുത്തെ കൂട്ടായ്മയിൽപ്പെട്ട ഒരാള് ഒരു പ്രവചനം, വീട്ടുകാരന്റെ സഹോദരി അയാൾക്കെതിരായി പൂച്ചത്തലയിൽ മന്ത്രവാദം ചെയ്യിച്ച് കച്ചിത്തുറുവിന് കീഴെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പ്രവചനം. പിറ്റേ ദിവസം ഈ മനുഷ്യന്റെ സഹോദരി വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഈ സഹോദരിയുടെ ആങ്ങള ബഹളമുണ്ടാക്കി, എടി നീ ഗുണം പിടിപ്പിക്കാൻ വന്നിരിക്കുക, ഞങ്ങളെ നശിപ്പിക്കാനല്ലേ പുറപ്പാട്, ഞങ്ങളെ നശിപ്പിക്കാൻ ക്ഷുദ്രം ചെയ്യിപ്പിച്ചല്ലേ, ഞങ്ങളെ എല്ലാം ചത്തെന്ന് കരുതിയാണോ നീ ക്ഷേമം അന്വേഷിക്കാൻ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ കോപത്തിൽ ഉറഞ്ഞു തുള്ളി. അയാളുടെ സഹോദരിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അച്ചായനോട് ഞാൻ അങ്ങനെ ചെയ്യുമോ, ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ചായ എന്ന് പറഞ്ഞ് അവർ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ആ അച്ചായൻ എന്ത് ചെയ്യുന്നറിയാമോ, കച്ചിത്തുറുവിൽ നിന്നും കച്ചി മുഴുവനും ഇറക്കി കച്ചിത്തുറിന്റെ തൂണ് മടക്കി മാറ്റി അവിടെ എല്ലാം കുടിച്ചു നോക്കിയിട്ട് അവിടെ എങ്ങും പൂച്ചത്തലയും മത്തിത്തലയും ഒന്നും കണ്ടില്ല. അപ്പോഴാണ് ആ പ്രാർത്ഥനക്കാരൻ വീട്ടുകാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഒരു പ്രവചനം തട്ടിവിട്ടതാണെന്ന് മനസ്സിലായത്. ദൈവത്തിന്റെ നാമം എടുത്ത് പ്രാർത്ഥന മറിയാക്കി പിശാചിന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച് ദുർവർത്തമാനവും ഏഷണിയും പരത്തുന്ന പ്രാർത്ഥനക്കാർ ഇന്ന് വളരെയുണ്ട്. ഇല്ലാത്തത് ആര് പറഞ്ഞുണ്ടാക്കിയാലും അത് ഏഷണിയാണ്. പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിയുടെ സൽസ്വഭാവത്തെ കളങ്കമുള്ളതാണെന്ന് വരുത്തി തേജോവധം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ശാപവും മരണവും വന്ന് ഭവിക്കും. നിങ്ങളുടെ മാറാത്ത രോഗവും മക്കൾക്ക് ബുദ്ധിയില്ലായ്മയും കുടുംബത്തിലെ തീരാത്ത കലവുമൊക്കെ നിങ്ങളുടെ ദുർവർത്തമാനം കൊണ്ടാണ്. ഏഷണി പറയുന്ന നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏഷണിക്കാരൻ തങ്ങളുടെ തലമുറയുടെ മേൽ ശാപം വലിച്ചു വയ്ക്കുകയാണ്. മറ്റ് എല്ലാ ആയുധങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് ഈ നാവെന്ന വലിപ്പം കുറഞ്ഞ ആയുധമാണ്. തോക്കിനേക്കാൾ ഭീകരമാണ് ഏഷണി പറയുന്നവരുടെ നാവ്. ഈ മാംസപേശിക്ക് ഒരടി പോലും ദൂരയാത്ര ചെയ്യാതെ വളരെ ദൂരത്തിരിക്കുന്ന വ്യക്തികളെ തമ്മിലടുപ്പിക്കാനും കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുവാനും ശക്തിയുണ്ട്. നിങ്ങളുടെ നാവിൽ നിന്നുയരുന്ന ദുർവർത്തമാനം നാശം വിതയ്ക്കുന്നു. മറ്റുള്ളവരുടെ പേരിൽ കളങ്കം ചാർത്തുവാനും താരടിക്കുവാനും ഏഷണി പറയുന്ന നാവിന് കഴിയും. ഒരു കടാര എടുത്ത് ഒരു മനുഷ്യന്റെ ചങ്കിലേക്ക് കുത്തിയിറക്കിയാൽ അയാൾ രക്തം മാർന്ന് മരിച്ചു പോകും. എന്നാൽ അതിലും ഭയങ്കരമാണ് നിന്റെ ഏഷണി. അത് മനുഷ്യനെ കൊല്ല കൊല ചെയ്യുന്നു. 50:19-22 വായിക്കാം. നിന്റെ വാ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപഭാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെപ്പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിർത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊൽവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല. ഏച്ചടി പറയുന്നവനെ, ഈ വേദഭാഗം നീ കേട്ടോ? ഈ വേദഭാഗം കേട്ടപ്പോൾ നിനക്കൊരു നടുക്കം വന്നില്ലേ? നീ കിടില, ഒന്ന് വിറയ്ക്കേ, എന്നിട്ട് നീ ദൈവസന്നിധി വിനയപ്പെട്, ദൈവത്തോട് ക്ഷമയോദിക്കെ. മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുന്ന ഓരോരുത്തരും സൂക്ഷിക്കുക. സർവവും കാണുന്ന സർവശക്തൻ നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. ദുർവർത്തമാനം മതിയാക്കി സ്തോത്രമർപ്പിക്കാൻ നിന്റെ നാവിനെ ഉപയോഗിക്കുക. 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയാൻ നിന്റെ നാവിനെ ഉപയോഗിക്കുക. കൊതിയും നുണയും പറഞ്ഞ് നടക്കുന്നത് ചിലർക്ക് വലിയ രസമാണ്. മറ്റെന്തിനേക്കാളും പ്രാധാന്യം അവർ അവരുടെ ഏഷണി പറച്ചിലും നൽകുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കാതിരിപ്പാൻ ശ്രമിക്കുക. ആത്മീയതയും പ്രാർത്ഥനയും നടിച്ച് ആളുകളെ താറടിക്കുവാൻ ചിലർ ശ്രമിക്കാറുണ്ട്. കൂട്ടുവിശ്വാസരുടെ മകനോ മകളോ അല്പം തെറ്റിപ്പോട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് പരസ്യമായി എല്ലാവരും കേൾക്കത്തക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗൂഢ ലക്ഷ്യം അവരെ നശിപ്പിക്കാനാണ്. പാമ്പ് വിഷം വെച്ച് കൊത്തുന്നത് പോലെ ആത്മീയം കൂടിക്കഴിഞ്ഞ ചില വിശ്വാസികൾ ഏഷണി എന്ന വിഷം വെച്ച് അവിടെ നാവ് ഉപയോഗിച്ച് കൊത്തുകയാണ്. ഇങ്ങനെയുള്ള പാമ്പുകളെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ വരാവുന്ന നാശം വളരെ വലുതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന 9 കാര്യങ്ങളും വളരെ നല്ലതായിരിക്കും, അതൊന്നും ആരും കാണത്തും ഇല്ല പറയത്തുമില്ല. ഒരെണ്ണം ഒക്കാതെ വന്നാൽ അത് ഊതി വീർപ്പിച്ച് അവരെ താറടിക്കുവാൻ പരിശ്രമിക്കുന്ന നല്ലതല്ല. അവരുടെ നന്മകൾ കണ്ട് അവരെ പ്രശംസിക്കുക. കുറവ് കണ്ടാൽ വ്യക്തിപരമായി ഉപദേശിക്കുക. രഹസ്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക. 1 തെസ്സലോനിക്കർ 3:11 വായിക്കാം. നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാരം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. 1 പത്രോസ് 4:15-16 നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാരത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. 1 തിമോത്തോസ് 5:13 വായിക്കാം. അത്രയുമല്ല, അവർ വീടുതോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും. മിനക്കെടുക മാത്രമല്ല, വായാടികളും പരകാരത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്ത് സംസാരിക്കും. സ്നേഹിതരെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുവാൻ അതിനുവേണ്ടി ചെവി തുറന്ന് നടക്കരുത്. പരദൂഷണം കേൾക്കുന്നതും പറയുന്നതും നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. ചിലർക്ക് 10 പേരുടെ കാര്യങ്ങളിൽ ഇടപെട്ടും കൂട്ടിപ്പിടിപ്പിച്ചും നുണ പറഞ്ഞു നടന്നെങ്കിലേ അവർക്ക് ഉറക്കം വരികയുള്ളൂ. പലർക്കും ഇത് മാറാരോഗമാണ്. സ്നേഹിത, നിന്റെ വീട്ടിൽ വന്നിരുന്ന് അന്യരുടെ കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നവരെ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. നിന്റെ ഭവനം അതിനുള്ളതല്ല. അവസാനം നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു നടക്കും. അനാവശ്യമായി മറ്റുള്ളവന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവൻ അവനെ ഞെരുക്കുന്ന കുഴപ്പങ്ങളിൽ സ്വയം ചാടും. ഏഷണി പറഞ്ഞുണ്ടാക്കുന്നവനാണ് പരകാരത്തിൽ ഇടപെടുന്നത്. ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടതിന് പകരം വേറൊരാളുടെ പേരിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് ആ അയാളുടെ പേരിൽ ഇമെയിൽ അയക്കുകയും മറ്റുള്ളവരുടെ പേരിൽ പരദൂഷണം കെട്ടിച്ചമയ്ക്കുകയും ചാറ്റിംഗ് നടത്തി മറ്റുള്ളവന്റെ മാന്യതയ്ക്കും ആത്മീയത്തിനും കോട്ടം നിർത്തിയും ഊമക്കത്തയച്ചും മാന്യരായ കുടുംബങ്ങളെ നിരാശപ്പെടുത്തിയും അവരുടെ ഹൃദയങ്ങളെ മുറിച്ചും സമയം ചെലവിടുന്നവരുടെ തലമുറകൾ നശിച്ചും അവരുടെ കുഞ്ഞുങ്ങൾ യാതൊരു സാമർത്ഥ്യമില്ലാതെയും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഇല്ലാതെയും തകരുന്ന കാഴ്ചകൾ നമ്മുടെ ഇടയിൽ നാം കണ്ടുവരുന്നു. നിങ്ങളുടെ സമയം നല്ല ഫലമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെലവഴിക്കൂ. അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുകയില്ല. സ്നേഹിതരെ, നല്ല ആളുകളോട് ഇടപെട്ടാൽ അതിന് നന്മയുണ്ടാകും. ഏഷണിക്കാരനോട് ഇടപെട്ടാൽ നിങ്ങൾ നശിക്കും. ചീത്ത ആളുകളോട് സഹകരിച്ചാൽ നിങ്ങൾ അധപ്പതിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നല്ല മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല വെള്ളവസ്ത്രം ധരിച്ച് വഴിയവിടെ നടന്നാൽ ചെളിയും വെള്ളവും നമ്മുടെ വസ്ത്രത്തിൽ തെറിക്കും. നമ്മുടെ വസ്ത്രം വൃത്തിഹീനമാകും. എന്നാൽ നമ്മുടെ വസ്ത്രത്തിന് നിറം ആ ചെളിക്കോ റോഡിനോ ലഭിക്കയില്ല. അതുപോലെയാണ് പരദൂഷണവും ദുർവർത്തമാനവും പറഞ്ഞ് നടക്കുന്നവനെ കൂട്ടുകാരനായി കൊണ്ടെടുക്കുമ്പോൾ സ്വയം ലഭിക്കുന്ന സമ്പാദ്യം എന്നോർത്തുകൊള്ളുക. നിങ്ങളുടെ ശരീരവും മനസ്സും മലിനപ്പെടും. സദൃശവാക്യം 10:19 വായിക്കാം. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല, ആദരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. ദുർവർത്തമാനവും ഏഷണിയും പറയുന്നവൻ തോരാതെ സംസാരിക്കുന്നവരാ. ഇടയ്ക്ക് മറ്റാരെയും സംസാരിക്കാൻ അവർ അനുവദിക്കയില്ല. അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും സത്യവിശ്വാസം തള്ളിക്കളയുകയും ചെയ്യുന്നു. നാം കേൾക്കാൻ വേഗതയും പറയാൻ താമസമുള്ളവരായിരിക്കുകയും ചെയ്യണം. ആകാത്ത വാക്കുകൾ ഒന്നും സംസാരിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. കടലിൽ ഒഴുകുന്ന കപ്പലിനെ മനുഷ്യൻ നിയന്ത്രിക്കാം, കുതിരയെ നിയന്ത്രിക്കാം, എന്നാൽ നാവിനെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല. യാക്കോബ് തന്റെ ലേഖനത്തിൽ നാവിനെ നിയന്ത്രിക്കുവാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നു. എല്ലാ ദിവസവും ദൈവമക്കളെ നാം സൂക്ഷിക്കണം. നാം മറ്റുള്ളവരെ പറ്റി പറയുന്ന വാക്കുകൾ പരദൂഷണമാകാൻ പാടില്ല. അല്പമെങ്കിലും ഇല്ലാതെ എന്തെങ്കിലും പറയുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, യാതൊന്നുമില്ലാതെയും ആളുകളെ ക്ഷണി പറയും. നിഷ്കളങ്കരെ കള്ളന്മാരും വ്യഭിചാരികളും ആക്കിത്തീർക്കുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയും. ഏഷണിക്കാരൻ ചില ദിവസങ്ങളിലേക്ക് നേതാവാകുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് അവരോട് നിന്റെ ഹൃദയത്തിൽ കയ്പെടുക്കുന്നുണ്ടാണ്. നീ എപ്പോഴും വൈരാഗ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 12:15 വാക്യം: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും എന്ന് വായിക്കുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ അയാൾക്ക് ദോഷം വരുത്തുന്ന വാക്കുകൾ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കയ്പിന്റെ പേരുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെ അയാളെ ഏഷണി കൊണ്ടും ദുർവർത്തമാനം കൊണ്ടും തകർക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല. നിന്റെ ഉള്ളിൽ കയ്പുള്ളത് കൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഏഷണിയും ദുർവർത്തമാനവും പറയുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് കയ്പുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. അതിന് പരിഹാരം വരുത്തണം, അല്ലെങ്കിൽ ഈ ദുർവർത്തമാനം നിർത്തുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതെ ഏഷണി പറഞ്ഞുണ്ടാക്കുന്നത് മനുഷ്യബന്ധത്തെ തകർക്കുന്നതാണ്. തെറ്റിദ്ധാരണകളും സംശയങ്ങളും അതോടനുബന്ധിച്ചുള്ള സംസാരങ്ങളുമാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സഭകളിലും നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം തെറ്റിദ്ധാരണകളും സംസാരങ്ങളും മൂലമാണ്. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുവെന്നും ഏഷണി പറഞ്ഞ് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവമല്ലേ ഇപ്പോഴുള്ളത്? അവർ പറഞ്ഞത് പലരിൽ നിന്നും പറഞ്ഞു കേട്ടതായിരിക്കും, ചിലപ്പോൾ അവർ കണ്ടതായിരിക്കാം. കാണുന്നതെല്ലാം ശരിയായി ഗ്രഹിക്കുവാനും നല്ല അർത്ഥത്തിൽ ഗ്രഹിക്കുവാനും അവർക്ക് കഴിയുന്നില്ല. ആരെപ്പറ്റിയാണെങ്കിലും തിന്മ ചിന്തിക്കാതെ നന്മ ചിന്തിക്കുകയും അവരെപ്പറ്റി നന്മ മാത്രം പറയുകയും ചെയ്യുക. ഞാൻ ആരെക്കുറിച്ച് മേഷണി ചിന്തിക്കുകയോ പറയുകയോ ഇല്ല എന്ന് ഒരു നിർബന്ധം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ശരിയായ തെളിവ് ലഭിച്ചതിന് ശേഷം ഒരു തിന്മ ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായാൽ ആ വ്യക്തിയെ കണ്ട് സംസാരിച്ച് തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതിൽ നിന്നും ക്രമീകരണം പ്രാപിക്കാൻ സഹായിക്കുക. ഞാൻ ചോദിക്കട്ടെ, അയാളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും അനാവശ്യമായി ഏഷണി പറയുകയോ നിങ്ങൾ വന്നുപോയ ബലഹീനതയെ കൊട്ടിഘോഷിച്ച് അപമാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളാകെ വിഷമിക്കുകയില്ലേ? നിങ്ങളുടെ മകനോ മകളോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവരെക്കുറിച്ച് നിങ്ങൾ ഏഷണി പറയുകയോ ദുർവർത്താനം പറയുകയോ ചെയ്യയില്ലല്ലോ. നിങ്ങളുടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയും മറ്റുള്ളവരുടെ തിന്മ പൊക്കിക്കാണിക്കുകയും ഏഷണി പറയുകയും ചെയ്യുന്ന രീതി നിർത്തിയിട്ട് സ്വന്തം മക്കളോട് വിട്ടുവീഴ്ച കാണിക്കുന്ന പോലെ മറ്റുള്ളവരെയും കരുതുവാനുള്ള ആത്മാവിനെ പ്രാപിക്കുക. യേശുവിന്റെ സ്വഭാവം അനുകരിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയുള്ളൂ. സ്നേഹം കൊണ്ട് മാത്രമേ സമൂഹത്തെ നന്നാക്കാൻ ഒക്കത്തുള്ളൂ. സ്നേഹം ദോഷത്തിൽ സന്തോഷിക്കുന്നില്ല എന്ന് വചനം പറയുന്നു. ഊഹാപോഹങ്ങൾ കേട്ട് നാം ആരെയും വെറുക്കരുത്. നാം വളരെ സൂക്ഷിക്കണം. ആർക്കുമെതിരായി അയോഗ്യമായി സംസാരിക്കാതിരിക്കാൻ നാം ശ്രമിക്കണം. നിങ്ങൾ ചിന്തിക്കാത്തതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ഏഷണി പറയുമ്പോൾ നിങ്ങൾ പ്രതികരിക്കരുത്. അവനോട് വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കരുത്. പ്രതികാരമായി അവനെക്കുറിച്ച് ഏഷണി പറയരുത്. നിങ്ങളുടെ പ്രതികാര മനോഭാവം ഏഷണിയും ദുർവർത്തമാനവും പറയുന്ന വ്യക്തിക്ക് വീണ്ടും പ്രോത്സാഹനം നൽകുകയാണ്. നിങ്ങൾക്ക് ദോഷം വരുത്തുന്നവനോട് നിങ്ങൾക്കുള്ള മാനസികാവസ്ഥ എന്താണോ അത് മാത്രമേ നിങ്ങൾ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാനുള്ളൂ. പ്രതികാരം കാട്ടാതെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ദാവീദ്. ദാവീദ് രാജാവായി. തന്നെ ഏറ്റവും ഉപദ്രവിച്ച ശൗലിന്റെ വംശത്തിൽപ്പെട്ടവരോട് കരുണ കാണിക്കണമെന്ന് താൻ തീരുമാനിച്ചു. 2 ശൗലിൽ 9 വായിക്കൂ: മുടന്തനായ മെഫിബോശെത്തിനെ കണ്ടെത്തി ദാവീദ് രാജാവിന്റെ മേശയിൽ നിന്നും കഴിക്കുവാനുള്ള അവകാശം അവൻ കൊടുത്തു, അവനെ ആദരിച്ചു. മെഫിബോശെത്തിന്റെ വല്യപ്പൻ ശൗൽ ദാവീദിനോട് കാണിച്ച ക്രൂരതയ്ക്ക് ദാവീദ് പകരം ചെയ്യുമെന്ന് മെഫിബോശെത്ത് വിചാരിച്ചിരിക്കണം. ദാവീദ് മോശക്കാരനാണെന്നും നീചനാണെന്നും ഇവനും പലരോടും പറഞ്ഞു കാണും. എന്നാൽ ദാവീദ് പ്രതികാരം ചെയ്യാതെ തന്നെ മാനിച്ചപ്പോൾ ദാവീദ് ദുഷ്ടനല്ലെന്നും തന്റെ അപ്പനെക്കാളും വല്യപ്പനെക്കാളും നീതിമാനും മാനസരിവും മാന്യതയുമുള്ളവനാണെന്ന് അവന് മനസ്സിലായി. പ്രതികാരം കാട്ടാതെ ദാവീദ് സ്നേഹിക്കുവാൻ കഴിഞ്ഞു. ശൗലിന്റെ കുലത്തിൽപ്പെട്ടവരെ കുറിച്ച് മോശമായി സംസാരിക്കുവാനോ അവരെ കരുതേച്ച് കാട്ടുവാനോ ദാവീദ് ശ്രമിച്ചില്ല. ഒരു കാര്യം സഹോദരാ ഞാൻ തുറന്നു പറയട്ടെ, നാം അളക്കുന്ന അളവിനാൽ നമുക്കും അളന്നു കിട്ടും. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നിങ്ങൾക്കും അത് തന്നെ കിട്ടും. ആരെയും കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം, ഒരുവൻ അഹങ്കാരം ഉണ്ടാകുമ്പോൾ അവൻ ഏഷ്ണിക്കാരനായി മാറും. ദാവീദിന്റെ മകൻ അബ്ശാലോമിനെ ഉദാഹരണമായി എടുക്കാം. തന്റെ അപ്പനായ ദാവീദിന്റെ ഭരണത്തിൽ രാജ്യം വളരെ സമാധാനമായി പോവുകയായിരുന്നു. രാജ്യത്ത് സമൃദ്ധി സമ്പത്ത് ഇവ വർദ്ധിച്ചു. അപ്പോൾ തന്റെ മകൻ അബ്ശാലോമിന് അഹങ്കാരം കയറി. അവൻ അപ്പനേക്കാൾ മിടുക്കനാണെന്ന് കാണിക്കുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. തന്റെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും തന്റെ ഇടത്തിനും താൻ നിഗളിച്ചു. തന്റെ പിതാവിനെതിരെ താൻ സംസാരിക്കാൻ തുടങ്ങി. ദാവീദിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുകയില്ല എന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു. എന്നാൽ തന്നെ രാജാവാക്കിയാൽ പരിഹാരം ഉണ്ടാക്കാം എന്ന് അവൻ പറഞ്ഞു തുടങ്ങി. ഏഷണി പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് ജനത്തെ താൻ വശീകരിച്ചു. എന്നാൽ ഏഷണി പറഞ്ഞു യുദ്ധം ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അബ്ശാലോം കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു മരക്കൊമ്പിൽ തന്റെ മുടി കുരുങ്ങി. തുടർന്ന് അവന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു. അബ്ശാലോം എന്താണ് ചെയ്തത്? നീതിമാനും നിർമ്മലനും നല്ലവനുമായ ദാവീദ് രാജാവിനെ കാണാൻ വന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് അവൻ ദുർവർത്തമാനം പറഞ്ഞു, പ്രചരിപ്പിച്ചു. അവരെ വശീകരണ വാക്കുകളിൽ കുടുക്കിയ ശേഷം അവരിലേക്ക് ഏഷണിയും ദുർവർത്തമാനവും പകർന്നു. ദാവീദിനെ വളരെ മോശമായി ചിത്രീകരിച്ചു. ഏഷണി പറയുവാനും നന്മയ്ക്കെതിരെ പോരാടുവാനും അവന്റെ കൂടെ നിരവധി ആളുകളെ കൂട്ടി. അവരും ദേശത്ത് ദുർവർത്തമാനവും ശാപവാക്കുകളും വിതച്ചു. നിഗളികളും അഹങ്കാരികളും കുടുംബങ്ങളിലും സഭകളിലും വളരെ ദോഷം വരുത്തുന്നു. അവർ മറ്റുള്ളവരെ പറ്റി ഏഷണി പറയുന്നതിനും ദോഷം സംസാരിക്കുന്നതിനും മനസ്സരിവില്ലാതെ സംസാരിക്കുന്നതിനും യാതൊരു മടിയുമില്ല. അബ്ശാലോമിന് സംഭവിച്ചതുപോലെ ജീവിതം അവസാനിക്കാൻ ഇടയാകാതിരിക്കാൻ ശ്രമിക്കുക. നാം വിതയ്ക്കുന്ന നിഗളത്തിന്റെയും പ്രതികാരത്തിന്റെയും ദുർവർത്തമാനത്തിന്റെയും ഏഷണിയുടെയും ഒക്കെ വിത്തുകൾ കിളിർത്ത് വലിയ മരമായി തീരും. അതിൽ നീയും അവസാനിക്കും എന്ന് ഓർത്തുകൊള്ളുക. സ്വന്തം തെറ്റിനെ കുഴിച്ചുമൂടി വെക്കുവാനും തന്നീതിമാനും പരമാർത്ഥിയുമാണെന്ന് വരുത്തുവാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരും. ഇവർ ധാരാളം പണം മോഷ്ടിച്ചും മറ്റുള്ളവരെ കളിപ്പിച്ചും വൃത്തികേടുകൾ കാണിച്ചു നടക്കുന്നതിനാൽ മറ്റുള്ളവർ പണം മോഷ്ടിച്ചുവെന്നും കണക്കിൽ തിരിമറി കാണിച്ചുവെന്നും അവർ വൃത്തികേട് കാണിച്ചുവെന്നൊക്കെ ഏഷണി പറഞ്ഞും ദുർവർത്തമാനം പറഞ്ഞും മന്ത്രിക്കുകയും ഇവൻ പരമാർത്ഥിയെന്ന് കാണിക്കാൻ വേണ്ടി വളരെ തത്രപ്പെടുകയും ചെയ്യും. യാതൊരു ദോഷം ചെയ്യാത്ത പരമാർത്ഥികളെ ദുഷ്പ്രചരണം നടത്തി ഇങ്ങനെയുള്ളവർ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു. ഇവൻ ശരിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാവരുടെയും മനസ്സിരിപ്പുണ്ട്. ആ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് മാറ്റുവാൻ ഇവനേഷണിയും ദുർവർത്തമാനവും പറഞ്ഞു നടക്കുന്നു. മറ്റുള്ളവരുടെ മേൽ കരി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സ്വന്തം ശരീരത്തുള്ള കരി ആരും കാണുകയില്ല എന്നാണ് വിചാരം. സ്വന്തം കണ്ണിലെ കോള് അവിടെ സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരൾ നീക്കാൻ നടക്കുന്നവരാണ് ഇത്തരക്കാർ. തെറ്റുകാരൻ തന്നെത്താൻ ന്യായീകരിച്ചിട്ട് മറ്റൊരുവനെ തെറ്റുകാരനെന്ന് വിധിക്കുന്നു. അവൻ ചെയ്ത തെറ്റുകൾ കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കുന്നു. രഹസ്യമായും പരസ്യമായും മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു. മറ്റുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്ന നിങ്ങൾ എത്രയോ മോശമാണ്. നിങ്ങൾ പിടിച്ചു പറിച്ചു വെച്ചിട്ടുള്ളതും വൃത്തികേട് കാണിച്ചിട്ടുള്ളതുമായ തൊണ്ടി സാധനങ്ങൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ തെളിഞ്ഞു വരുന്നില്ലേ? എന്നിട്ട് മറ്റുള്ളവരെ ഏഷണി പറഞ്ഞു നടക്കുന്നു. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്തും സഭയിലും നിന്റെ സംസാര നിമിത്തം എത്രയോ പേർ ദുഃഖത്തിലായിരിക്കുന്നു, എത്രയോ പേർക്ക് മുറിവേറ്റിരിക്കുന്നു. സ്നേഹിത, ഇത് തുറന്നു കൊണ്ടുപോകാൻ അനുവദിക്കരുത്. നിന്നോട് സ്നേഹമില്ലാതെ വൈരാഗ്യമായി പെരുമാറുന്ന ആളുകൾ അനേകരില്ലേ? എന്തുകൊണ്ട് അവർ നിന്നോട് പിണങ്ങിയിരിക്കുന്നു? ഇരുന്ന് ചിന്തിക്കുക. ഇതെല്ലാം നീ അവരെ കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടാണ്. നിങ്ങളുടെ മക്കൾ മോശമായി നടക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. മറ്റുള്ളവരുടെ കുട്ടികൾ മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ വിഷയം. അവർ സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്ന് നീ വിളംബരം ചെയ്യുന്നു. ഇതിന്റെ കാരണം നിന്റെ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മറച്ചു വയ്ക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ കുട്ടികളെ കുറിച്ച് മോശമായി സംസാരിക്കും. ഇത് നിർത്തിയില്ലെങ്കിൽ നിന്റെ സംസാരം 100 മടങ്ങായി നിങ്ങളിലേക്കും നിങ്ങളുടെ തലമുറയിലേക്കും മടങ്ങി വരും. നിങ്ങളുടെ ഭവനത്തിലേക്ക് ശാപം വിളിച്ചു വരുത്തും. മറ്റുള്ളവന്റെ ഉയർച്ചയിൽ അസൂയ ഉണ്ടാകുമ്പോൾ ഏഷണി പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ ഏഷണിക്കാരൻ ഇരട്ട പേരുകൾ വിളിച്ച് പരിഹസിക്കും. ഇരട്ട പേരുകൾ ഇടുക എന്നുള്ളത് ഏഷണിക്കാരന്റെ സ്വഭാവമാണ്. ഉൽപ്പത്തി പുസ്തകം 37:11 വാക്യം വായിക്കാം. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്ന് വായിക്കുന്നു. 37:18-19 വാക്യങ്ങളിൽ അവർ ദൂരത്തുനിന്ന് അവനെ കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുൻപേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. അവർ യോസേഫിന് ഒരു പേരും ഇട്ടു, ഒരരട്ട പേര്. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ടുകളാ എന്ന് പറഞ്ഞു. യോസേഫ് വരുന്നല്ല പറഞ്ഞത്, സ്വപ്നക്കാരൻ വരുന്നു. യോസേഫിന്റെ മേൽ ദൈവകൃപ വ്യാപരിച്ചതിനാൽ അവനൊരു മാന്യനും ജീവിതം ഉള്ളവനായിരുന്നു. അപ്പനമ്മമാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ഇതാണ് സഹോദരന്മാർക്ക് അവനോടുള്ള അസൂയയും വിരോധവും. അവർക്ക് അവന്റെ ജീവിതത്തിലും ബുദ്ധിയിലും ഉയർച്ചയിലും ആത്മീയത്തിലും സന്തോഷിപ്പാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ ദുരാലോചന ചെയ്യുകയാണ്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ അപ്പൻ യോസേഫിനെ അയച്ചപ്പോൾ അവർ അവനെ കുറിച്ച് ദുരാലോചന നടത്തുകയും ഇരട്ട പേര് വിളിച്ച് പരിഹസിക്കുകയും അവർ അവനെ ഉപദ്രവിക്കുകയും പൊട്ടക്കിണറ്റിൽ പിടിച്ചിടുകയും ചെയ്തു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളെ കുറിച്ച് ഏഷണി പറയുന്നവർ നിങ്ങളുടെ ഉയർച്ചയിലും സഭയുടെ ഉയർച്ചയിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയിലും ഏഷണിക്കാരന് സന്തോഷിപ്പാൻ കഴിയുന്നില്ല. ഏഷണിക്കാരൻ നിങ്ങളെ ശരിയായ പേര് വിളിക്കത്തില്ല. യോസേഫിനെ സഹോദരന്മാർ സ്വപ്നക്കാരൻ എന്നാണ് വിളിച്ചത്. അതുപോലെ നിങ്ങൾക്കും ഏഷണിക്കാരൻ ഇരട്ട പേര് വിളിക്കും. ആരെങ്കിലും മറ്റുള്ളവർക്ക് ഇരട്ട പേരിടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഏഷണി പറയുന്നവരാണ്. തീത്തോസിന്റെ ലേഖനം 3:2 വാക്യം വായിക്കാം. ആരെ കൊണ്ടും ദൂഷണം പറയരുത് എന്ന് എഴുതിയിരിക്കുന്നു. സ്വന്തം സഹോദരന്മാർക്ക് യോസേഫിനെ കുറിച്ച് നല്ലത് സംസാരിപ്പാൻ മനസ്സിലായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും സഭകളിലും ഏഷണിക്കാരുടെ ശല്യം കൂടി വരികയാണ്. അവർ പരമാർത്ഥികളെ പരിഹസിക്കുകയും ഇരട്ടപ്പേര് വിളിച്ച് ദുഷിക്കുകയും ചെയ്യുന്നു. ഈ പരിഹാസി എന്തുകൊണ്ട് ദുഷിക്കുന്നു? അവരുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും അവന്റെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയൊക്കെ ചെയ്തിട്ട് അവൻ പരിഹസിക്കുന്നത് നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ്. നിങ്ങളുടെ ആത്മീയവും ജീവിതവും നിർമ്മലതയും ഏഷണിക്കാരനെ പ്രയാസപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, തളരുകയും വരുത്. നിങ്ങൾ വിശ്വസ്തനും കൃത്യനിഷ്ഠയുള്ളവനും മാന്യനുമാണ് എന്ന കാരണത്താൽ നിങ്ങളെ വെറുക്കുന്നവരും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും ആദരവും അവർക്ക് ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അവർ അസൂയാലുക്കളാകുന്നു. നിങ്ങൾ നന്മയുള്ളത് കൊണ്ടാണ് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് നിങ്ങളെ കരുതേക്കുന്നത്. അവർ വിജയിക്കത്തില്ല. അല്പസമയത്തേക്ക് നിങ്ങളെ അത്തരക്കാർക്ക് പ്രയാസത്തിലാക്കാം. ക്ഷമയോടെ കാത്തിരിക്കൂ. നിങ്ങളുടെ നിഷ്കളങ്കത തെളിയിക്കുവാൻ ദൈവത്തിന് കഴിയും. ഫലം കായ്ക്കുന്ന മാവിന് മാത്രമേ ഏറ് കിട്ടുകയുള്ളൂ. മുറിവും ചതവും എല്ലാം ഉണ്ടായാലും മാവ് അടുത്ത സീസണിൽ പിന്നെയും കായ്ക്കുന്നു. മുടിയമ്പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പന് വലിയ സന്തോഷം. എന്നാൽ മൂത്ത സഹോദരൻ സന്തോഷിച്ചില്ല. മൂത്ത സഹോദരൻ വലിയ ഒരു ഏഷണി പറഞ്ഞുണ്ടാക്കി. ഇവൻ വേശ്യമാരുടെ കൂടെ പാർത്ത് മുതൽ നശിപ്പിച്ചവനാണെന്ന് അവൻ അനുജനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി. അതൊരു വലിയ ദുർവർത്തമാനമായിരുന്നു. മുടിയമ്പുത്രൻ വേശ്യമാരോടുകൂടെ പാർത്ത് മുതൽ നഷ്ടമാക്കിയെന്ന് യാതൊരു തെളിവുമില്ല. ഈ ഇളയവനെ കുറിച്ച് യാതൊരു വിവരം ഇല്ലാതിരുന്നപ്പോഴാണ് അവൻ ദൂരത്തുനിന്ന് വരുന്ന പിതാവ് കണ്ടത്. അനുജൻ ലഭിച്ച സ്വീകരണവും അംഗീകാരവും മൂത്ത ജ്യേഷ്ഠനെ അസൂയാലുവാക്കി. അതുകൊണ്ട് അനുജനെ കുറിച്ച് ഏഷണിയും ദുർവർത്തമാനവും പറയാൻ തുടങ്ങി. ഇതുപോലുള്ള സഹോദരങ്ങൾ ഇന്നും നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ട്. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. ഒരു വ്യക്തിയുടെ ആശയ്ക്ക് ഭംഗം വരുമ്പോൾ, അവന്റെ പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോൾ, അവനെ നിരാശപ്പെടുത്തിയ, അവന്റെ ഇഷ്ടം നിറവേറാൻ കഴിയാതെ പോയ ആ സാഹചര്യത്തെയും ബന്ധപ്പെട്ട വ്യക്തികളെയും അവൻ വെറുക്കുകയും ദോഷം സംസാരിക്കുകയും ദുർവർത്തമാനം പറയുകയും ഏഷണി ഉണ്ടാക്കുകയും ചെയ്യും. പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു എന്ന കാരണത്താൽ മറ്റുള്ളവരെ പറ്റി ഏഷണി പറയരുത്. അപവാദം പറഞ്ഞ് പരത്തുന്നവരെ നിയന്ത്രിക്കുന്ന സാത്താനാണ്. കാരണം സാത്താൻ അപവാദിയാണ്. സാത്താന്റെ ആലോചന കേട്ട് അപവാദവും ദുർവർത്തമാനവും പറഞ്ഞു തുടങ്ങിയാൽ ആ സ്വഭാവത്തിൽ സാത്താൻ നിങ്ങൾ സ്ഥിരമായി തളയ്ക്കും. പിന്നെ ഏഷണി പറയാതെ ഉറക്കം വരാതെയാകും. ശത്രുവായ സാത്താൻ മനുഷ്യരുടെ ഇടയിൽ ഒരു നാവിന് വേണ്ടി ഓടി നടക്കുന്നു. ഏഷണി, ദോഷം, ദുർവർത്തമാനം എന്നിവ കൊണ്ട് മറ്റുള്ളവരെ താറടിക്കുക, താഴ്ത്തിക്കെട്ടുക, മോശമായി സംസാരിപ്പിക്കുക, കൂട്ടിപ്പിടിപ്പിക്കുക, ഇതൊക്കെയാണ് സാത്താന്റെ പണി. അവനെ പിൻപറ്റുന്നവരുടെ ജോലിയും ഇതാണ്. സാത്താൻ വളച്ചെടുക്കുന്നവരുടെ നാവുകൾ ഉപയോഗിച്ച് അവൻ അസത്യം പ്രചരിപ്പിക്കുന്നു. നിങ്ങളുടെ നാവ് എത്ര ആളുകളെ തമ്മിൽ അടിപ്പിച്ചും സഹോദരങ്ങളെ തമ്മിൽ കലഹിപ്പിച്ചും സഭയിലും സഭകളിലും ഓഫീസിലും ഒക്കെ നിങ്ങളുടെ നാവ് ദോഷമുണ്ടാക്കിയിട്ടില്ലേ? ചിന്താമണ്ഡലത്തെയും നാവിനെയും സാത്താന്റെ പണിപ്പുരയായി വിട്ടുകൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർ സാത്താന്റെ അടിമകളായി പ്രവർത്തിക്കുന്നു. ഏഷണിക്കാരനെയും ഏഷണിക്കാരിയെയും സാത്താന്റെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു. ഏഷണി കൊണ്ട് മനുഷ്യൻ നശിക്കണമെന്നേ സാത്താൻ ആഗ്രഹമുള്ളൂ. സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഒരേഷണിയെയും ഭയപ്പെടുകയില്ല. എത്ര ഏഷണി കേട്ടാലും ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് അവർ ധീരമായി മുന്നേറും. ഏഷണിക്കാരെ മനുഷ്യരും ദൈവം വെറുക്കുന്നു. ഏഷണി പറയുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി തന്നെ എല്ലാം കേട്ട ശേഷം മറ്റൊരവസരത്തിൽ നിങ്ങളെ വെറുത്ത് സംസാരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ന്യൂസ് പേപ്പർ എല്ലാവർക്കും ഇഷ്ടമാണ്. രാവിലെ അതിൻ്റെ വരവും കാത്തിരിക്കുന്നു. വായിച്ചു കഴിഞ്ഞ് പിന്നെ അത് ആർക്കും വേണ്ട. ഒന്നിൽ വാരിക്കളയുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യും. കൂടെ ഒന്ന് സംസാരിക്കുന്നവർ പോലും ദോഷം സംസാരിക്കുന്നവരെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ വലിച്ചെറിയുന്നു. സാത്താന്റെ ഏജന്റുമാരായി ഏഷണിയും ദുരാത്മാവും പേറി നിങ്ങളുടെ വീട്ടിൽ തുടർച്ചയായി വരുന്ന ഏഷണിക്കാരനെ സൂക്ഷിച്ചു കൊള്ളുക. അവരുടെ കൂടെ വരുന്ന കുട്ടിപ്പിശാജ് നിങ്ങളുടെ ഭവനത്തെ കുളമാക്കി മാറ്റിക്കളയും. അവരുടെ കൂടെ ശാപം വരും. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നതിനെ കുറിച്ച് വചനത്തിലുണ്ട്. നിങ്ങൾ ഏഷണി പറയുന്നത് കേട്ട് രസിക്കുകയും ചെയ്യുമ്പോൾ വിതയ്ക്കുന്നത് കാറ്റാണ്. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ഭവനവും ഭാര്യയും മക്കളും കൊയ്യുവാൻ പോകുന്നത് കൊടുങ്കാറ്റാണ്. നിങ്ങളുടെ തലമുറ നശിക്കും. അവർ രോഗികളായിത്തീരും. ശാപം അവരുടെ മേൽ വന്നുകൂടും. വ്യക്തിപരമായി ആരെയും വാക്കുകൊണ്ട് ആക്രമിക്കരുത്. നിങ്ങൾ ഏഷണി പറയുന്നവരും അത് കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുന്നവരുമാകരുത്. ദൈവം തമ്പുരാൻ നിന്നെ ശപിച്ചാൽ അത് ഏറ്റത് തന്നെയാ, മറക്കരുത്. ചില ഭോഷന്മാർ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ദൈവദാസന്മാരെ അവഹേളിക്കുവാൻ ഇന്നും മുന്നോട്ട് വരുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അത്തരം ഏഷണിക്കാർക്ക് മാനസാന്തരമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഏഷണി മൂലം വിശ്വാസികൾ തമ്മിലുള്ള യോജിപ്പ് നഷ്ടപ്പെടുന്നു. ഒരു സഭയിലെ വിശ്വാസികൾ അങ്ങും ഇങ്ങും ചേരി തിരിഞ്ഞ് കൂട്ടുകെട്ടുണ്ടാക്കുകയും മറ്റ് വിശ്വാസികൾക്കെതിരായി ദുർവർത്തമാനം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭയിലെ ഐക്യത നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു. അതുമൂലമാണ് സാത്താന് നേട്ടമുണ്ടാകുന്നത്. വിശ്വാസികൾ തമ്മിൽ കടിച്ചു കീറുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ആളുകൾ അതുമൂലം കർത്താവിനെ അറിയുവാൻ ഇടയാകാതെ പോകുന്നു. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യം പറഞ്ഞറുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ഓർത്തുകൊള്ളുക. പാട്ടിനും പ്രാർത്ഥനയ്ക്കും പകരം പരദൂഷണവും ഏഷണിയും ദുർവർത്തമാനവും ഭവനത്തിലും ജീവിതത്തിലും നിറഞ്ഞു വരുന്നു. അവസാനം നിങ്ങൾ നിർമ്മിച്ച ചെളിക്കുണ്ടിൽ നിങ്ങൾ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വരും. നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ തലമേൽ തിരികെ വരാൻ പോവുകയാണ്. ഏഷണിക്കാരൻ കൊണ്ടുവരുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളുടെ വിജയത്തിന്റെ ആദിപടിയായി അതിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഏഷണിക്കാരൻ കൊണ്ടുവരുന്ന പരീക്ഷയിൽ അകപ്പെടാതിരുന്നാൽ നിങ്ങളുടെ വിജയത്തിന്റെ ആദിപടിയായി. ഏഷണിക്കാരൻ പല വിധത്തിലും പല വേഷത്തിലും പല വിഷയമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നാം അവന്റെ വലയിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ആത്മീയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഏഷണി പറയുന്നത്. ഇത്തരം ഏഷണിക്കാർ ആത്മീയ രംഗത്ത് നിരവധിയുണ്ട്. അവരെ വേർപെടുത്തുക. ഇത്തരം ആൾക്കാർ നിങ്ങളുടെ മനസ്സിനെയും ഭവനാന്തരീക്ഷത്തെയും മലിനമാക്കാതിരിക്കട്ടെ. കള്ളവും ഏഷണിയും പറയുന്ന നാവും ദുരുപായ നിരൂപിക്കുന്ന ഹൃദയവും ബോഷ്ക പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെയിൽ വഴക്കുണ്ടാക്കുന്നതും എല്ലാം കൊലപാതകന്മാർക്ക് സമമാണ്. ദൈവം ഇതെല്ലാം വെറുക്കുന്നു. സദൃശവാക്യം 6:16-19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും ഞാനും നിങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഒന്നിൽ ഏഷണി പറയാൻ പരീക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ കേൾക്കുവാൻ പരീക്ഷിക്കപ്പെടും. ഈ സാഹചര്യത്തിൽ നാം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. ഒട്ടുമുക്കാൽ ആളുകളും കേട്ട് കേൾവിയെയോ ഊഹാഭോഹങ്ങളെയോ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. ഇത്തരം വാർത്തയുമായി നടക്കാൻ അങ്ങനെയുള്ളവർ ലജ്ജിക്കാത്തവരിൽ ഞാൻ ദുഃഖിക്കുന്നു. മറ്റൊരാളിൽ നിന്ന് കേട്ടതും ആരോടും പറയരുത്. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്ന് ഒരാൾ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഉടൻ കോപിക്കുകയോ മനസ്സ് മുറിപ്പെടുവാൻ അനുവദിക്കുകയോ ചെയ്യാതെ ആൾ പറഞ്ഞത് കേട്ട് അപ്പാടെ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കണം. അദ്ദേഹം അങ്ങനെ പറയുകയില്ല എന്ന് വിശ്വസിക്കുക. അവസരം കിട്ടുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് അയാൾ പറഞ്ഞ മനുഷ്യനെ കണ്ട് നേരിട്ട് സംസാരിക്കുക. അത് ഉറപ്പുവരുത്തുക. സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മാത്രമല്ല അദ്ദേഹവും അതിശയിക്കും. നിങ്ങൾ കേട്ടത് വേറൊരു വേഷണിയാണെന്ന് മനസ്സിലാകും. പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ പേരും ദുഷിപ്പിച്ച് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയല്ലോ. ഏതായാലും ഏഷണിക്കാരൻ മനഃപൂർവ്വമായിട്ടാണ് പറയുന്നതെന്ന് ദൈവജനം മനസ്സിലാക്കണം. തമാശായിട്ട് പോലും മറ്റൊരാളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്ന പോലെ സംസാരിക്കരുത്. നിങ്ങൾക്ക് സംശയമുണ്ടായാൽ, സംശയം തോന്നിയാൽ പോലും മറ്റൊരാളോട് ആ വ്യക്തിയെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു കുടുംബത്തെ നശിപ്പിച്ചെന്ന് വരാം, ചിലപ്പോൾ അത് ആത്മഹത്യ ചെന്ന് അവസാനിച്ചു എന്ന് വരാം. ഒരു വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാകുന്നത് പോലെ ഒരു താമസയും പറയരുത്. തെളിവില്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ നാം മറ്റുള്ളവരോട് അത് ഏഷണിയായി പറയുവാൻ തുനിയരുത്. ഏഷണി പറയുന്നതിലും ക്രൂരമായ ഒരു കാര്യം ഒരു വ്യക്തിയോട് എനിക്കും നിങ്ങൾക്കും ചെയ്യാനില്ല. ദൈവം ഇത് നിങ്ങൾ ആളുകളെ മുറിപ്പെടുത്തരുതെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദുർവർത്തമാന വേഷണി മൂലം നിങ്ങളുടെ ഹൃദയം തകരുമെങ്കിൽ അവരുടെയും ഹൃദയം തകരുമെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കുമെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെയും ഭാവി നശിക്കുമെന്നും ചിന്തിച്ച് പ്രവർത്തിക്കാൻ ദൈവം ബുദ്ധി തരട്ടെ. നാവിനെ ആർക്കും മരിക്കുവാൻ കഴിയും? ഈ ചെറിയ മാംസ കഷണത്തെ ഈ നാവിനെ ആർക്കും നിയന്ത്രിക്കുവാൻ സാധിക്കും? ഭൂലോകത്തിന് തീ കൊളുത്തുവാനും ആളിക്കത്തിക്കുവാനും കുടുംബങ്ങളെയും വ്യക്തികളെയും അവരുടെ മാന്യതയെയും നല്ല ഭാവിയെയും നശിപ്പിക്കുവാനും ഒരൊറ്റ നാവിന് കഴിയും. എങ്കിൽ നമ്മാലാവോളം നമ്മുടെ ഭവനങ്ങളിലും സഭകളിലും ഏഷണി ഉണ്ടാകാതിരിക്കാൻ അധ്വാനിക്കണം. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. നമ്മുടെ സംസാരങ്ങളെ ക്രമീകരിക്കണം. ഒരു വ്യക്തിയെക്കുറിച്ച് നാം ഏഷണി കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് അന്വേഷിച്ചിട്ടേ അത് വിശ്വസിക്കാവൂ. അല്ലാതെ വിശ്വസിച്ചാൽ നിങ്ങൾ ആ മനുഷ്യനെ അധമനായി കാണുകയും അങ്ങനെ ചെയ്യുന്നതിനുള്ള ശിക്ഷ ദൈവത്തിൽ നിങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യും. ഏഷണി കേൾക്കുമ്പോൾ അത് അതുപോലെ അംഗീകരിക്കരുത്. കേൾക്കുന്നതെല്ലാം സത്യമായിരിക്കില്ല. കേൾക്കുന്ന ചോദന ചെയ്യുവാനും വിലയിരുത്തുവാനും കഴിയണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ സ്നേഹിതനെ, സഭാവിശ്വാസിയെ, പാസ്റ്ററെ, ഭാര്യയെ, മകനെ, മകളെ, മാതാവിനെ, പിതാവിനെ, ആരെയായിരുന്നാലും വെറുക്കയില്ല എന്ന് ഈ എന്റെ പ്രസംഗം കേൾക്കുന്ന ഇന്ന് തന്നെ തീരുമാനിക്കണം. ഏഷണിക്കാരൻ പറയുന്നത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം നിരാശ കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിറകുകയും ആ വ്യക്തിയുമായി ശത്രുതയിലാകുകയും ചെയ്യും. കേൾക്കുന്നത് ചോദന ചെയ്ത് ദൈവകൃപയിൽ അത് കൈകാര്യം ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സാത്താന്റെ പിടിയിൽ അകപ്പെടാതെയും ഹൃദയം തകർന്നു പോകാതെയും നിങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാതെയും ധന്യമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. ഇന്ന് തന്നെ ഏഷണി പറയുകയും കേൾക്കുകയും ഇല്ലെന്ന് തീരുമാനിക്കുക. ഏഷണി പറയുന്നത് മാത്രമല്ല അവ കേൾക്കുന്നതും അപകടമാണ്. സ്നേഹബന്ധങ്ങൾ തകരുവാൻ ഇത് കാരണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കേട്ട ഏഷണി സത്യമെന്ന് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. ദുർവർത്തമാനം കേട്ട് വിശ്വസിക്കുന്നവർ ഏഷണിക്കാരായി അധപ്പതിക്കുന്നു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ നിങ്ങൾ കുടുംബമായി ഒരു തീരുമാനമെടുക്കണം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ ഏഷണി പറയുകയോ ചെവിക്കൊള്ളുകയോ ചെയ്യുകയില്ല. ഞങ്ങൾ കർത്താവിനായി ജീവിക്കും. ഇതായിരിക്കട്ടെ നിങ്ങളുടെ തീരുമാനം. ഈ ലോകത്ത് ജനിച്ചു വളർന്നവരെല്ലാം ഏഷണിയുടെ ഭീഷണിയെ നേരിടേണ്ടി വരുന്നു. നിങ്ങൾ അല്പം കഴിവുള്ള ആളും പ്രശസ്തനുമാണെങ്കിൽ ഭീഷണിയെ നേരിടേണ്ടി വരും. നിങ്ങളെക്കുറിച്ച് ഒരാൾ ദോഷം പറയുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അത് പറഞ്ഞ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കണം. തെറ്റിദ്ധാരണകൾ നീക്കിയ വ്യക്തിയുമായി നല്ല ബന്ധത്തിൽ വരുമ്പോൾ പ്രശ്നം ഒരുവിധം പരിഹരിക്കപ്പെടും. ചുറ്റിയകൊണ്ട് പലകയിൽ കൂർത്ത ഇരുമ്പാണി അടിച്ചു കയറ്റുന്ന പോലെയാണ് നമ്മെ പറ്റി ഏഷണി കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്തേക്ക് ആ വാക്കുകൾ തുളച്ചു കയറുന്നത്. ഏഷണി വരുത്തുന്ന വേദന അത്ര ഭയങ്കരമാണ്. നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം മാന്യതയുള്ളതായിരിക്കണം. ദേഷ്യപ്പെട്ടും വൈരാഗ്യം കാത്തിയും വെല്ലുവിളിക്കാതെ നിങ്ങളുടെ കുറ്റമില്ലായ്മ തെളിയിപ്പാൻ തയ്യാറാകണം. സദൃശവാക്യം 15:1 മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. നിന്റെ വാക്കുകൾ സ്നേഹവും ക്ഷമയും ആത്മധൈര്യവും ഉദിപ്പിക്കുന്നതായിരിക്കട്ടെ. നിങ്ങൾ ചൂടുപിടിച്ച് സംസാരിക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. അത് നിങ്ങളെ കൂടുതൽ മോശക്കാരനാക്കും. തക്ക സമയത്ത് ദൈവം തന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ശാന്തമായിരിക്കണം. യോസഫിനെ പോലെയും ദാനിയലിനെ പോലെയും നിങ്ങളുടെ നീതി അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ശാന്തമായിരിക്കണം. നിങ്ങളുടെ നിശബ്ദത അനുഗ്രഹവും നന്മയുമായി തീരും. ദോഷകരമായ രീതിയിൽ പ്രതികരിക്കാതെയും പ്രതികാരം ചെയ്യാതെയും ഇരിക്കുക. തിരിച്ചേഷണി പറയുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ചിലരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. വെട്ടാൻ വരുന്ന കാട്ടുപോത്തിനോട് വേദബോധിച്ച് കാര്യമില്ലല്ലോ. അവരുടെ തൊഴിൽ ഏഷണി പറയുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. വായടിച്ചും തോന്നിയാസം പറഞ്ഞ് നടക്കുന്നത് അവർക്ക് ഏതാണ്ട് വലിയ കാര്യമാണ്. അവനെ പോലെ നിങ്ങൾ തരം താണു പോകരുത്. നിങ്ങളൊരു മാന്യനാണ്. അവരോട് സംസാരിച്ച് നിങ്ങളുടെ മാന്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. 1 Petros 2:21-23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്ര ചെയ്തത്. തന്നെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരോട് കർത്താവ് പകരം ചോദിച്ചില്ല. കർത്താവിനെ പ്രാർത്ഥിക്കുകയോ ശപിക്കുകയോ ചെയ്തില്ല. എല്ലാം പിതാവിങ്കിൽ ഏൽപ്പിച്ചു. നീതിമാനായ കർത്താവ് മറ്റെല്ലാവരെക്കാളും അധികം ദുഷിക്കപ്പെട്ടു. കർത്താവിനെ ഭ്രാന്തനെന്നും ചതിയനെന്നും വഞ്ചകനെന്നും ചുങ്കക്കാരോടും പാപികളോടും പങ്കുള്ളവനെന്നും ഒക്കെ അവർ അധിക്ഷേപിച്ചു. യേശു ക്രിസ്തു ദൈവമായവൻ, മനുഷ്യനായി ലോകത്തിലേക്ക് വന്നവൻ, മനുഷ്യന് വേണ്ടി ജീവനെ യാഗമായി അർപ്പിക്കാൻ വന്നവൻ, സ്നേഹവാനായ രക്ഷകൻ. ആ ക്രിസ്തുവിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി. എന്നാൽ കർത്താവിന്റെ നാവിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും ഒരു ദുർവർത്തമാനം വന്നില്ല. പകരം വീട്ടുവാൻ വേണ്ടി ആരെയും ഫള്ളു പറഞ്ഞില്ല. ദുർവർത്തമാന വേഷണി നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്നവരെ, ഞാനും നിങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കർത്താവ് പ്രായോഗികമായി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ യേശുവിന്റെ മാതൃകയെ അനുകരിക്കൂ. ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞു, അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അവളുടെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, വീട്ടിൽ യാതൊന്നിനും കുറവില്ല. എങ്കിലും ആത്മഹത്യയാൻ അവൾ ആഗ്രഹിച്ചു. വിഷക്കുപ്പി വാങ്ങി ചില ആഴ്ചകളോളം സൂക്ഷിച്ചു. അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവളെ പറ്റി പറഞ്ഞുണ്ടാക്കി. അവളുടെ മനസ്സ് വളരെ ഭാരപ്പെട്ടത് മൂലം ജീവിക്കേണ്ട എന്നവൾ തീരുമാനിച്ചു. എന്നാൽ അവൾ ആത്മഹത്യ ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. രണ്ടുപേരിന്റെ രണ്ടാം അധ്യായം 11 വാക്യം വായിക്കൂ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സ്നേഹിതരെ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ നന്നാക്കുവാനോ സഹായിക്കുന്നവനോ അല്ല, അവൻ നമ്മെ നശിപ്പിക്കുന്നവനാണ്. അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനുമാണ് അവൻ വന്നിട്ടുള്ളത്. നിങ്ങളെ ഇല്ലാതാക്കുക, കൊല്ലുക, അതാണ് അവന്റെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ യേശു ജീവനും സമൃദ്ധിയായി ജീവനും നൽകുന്നു. എന്നാൽ പിശാച് നമ്മിൽ നിന്ന് നന്മകളെല്ലാം തട്ടിയെടുത്ത് നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആകയാൽ നാം പിശാചിനെ ജയിക്കണം. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ നമ്മുടെ കേരളത്തിൽ രാത്രി 12 മണിക്ക് ശേഷം ചൂട്ടുകറ്റയും വീശി വഴിയെ നടന്നു പോവുകയായിരുന്നു. വഴിയരികിൽ വലിയ ഒരു കച്ചിത്തൂർ നിൽക്കുന്നു കണ്ടപ്പോൾ ഒരാൾക്ക് അതിന് തീ വെച്ചിട്ട് പോയാൽ എന്താണെന്ന് ഒരു പൊടി ആശ മനസ്സിലുണ്ടായി. അയാളത് മറ്റയാളിനോട് പറഞ്ഞു, അയാളും സമ്മതിച്ചു. ചൂട്ടുകറ്റ കൊണ്ട് കച്ചിത്തൂർവിന് തീ വെച്ചിട്ട് അവർ കടന്നു കളഞ്ഞു. എന്തോ വലിയ കാര്യം ചെയ്ത രസത്തിലാണ് അവർ ഓടിപ്പോയത്. നിമിഷങ്ങൾക്കകം വലിയ കച്ചിത്തൂർ കത്തിയെരിഞ്ഞു. വീട്ടുകാരുടെ കൂട്ട നിലവിളിയും തീ കത്തിയാളുന്നതും കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അല്പം തീ വരുത്തിയ വീണ എത്ര വലുതാണെന്ന് നോക്കൂ. ഇതുപോലെയാണ് യേശണി എന്ന തീയും. യേശണി മന്ത്രിക്കുന്നവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തീ കത്തിക്കുന്നവരാണ്. യേശണി മൂലം ജീവിതങ്ങൾ കത്തിയെരിയുന്നു. സദൃശവാക്യം 16:27 വാക്യം നമുക്ക് വായിക്കാം. നിസാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഭോഷൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, മറ്റുള്ളവരുടെ തെറ്റുകളും വീഴ്ചകളും അവൻ കുഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. അതായത് ഈ മനുഷ്യൻ പരദൂഷണം പറയുകയും യേശുവിനെ കേൾക്കുകയുമാണ് അവന്റെ ജോലി. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി പാതകം എന്ന കുഴി കുഴിക്കുന്നു. അവരെ നാണം കെടുത്തുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാനാണ് ഈ കുഴി കുഴിക്കുന്നത്. ഇങ്ങനെയുള്ള പരദൂഷണക്കാരുടെ ആദരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. ഒരു വ്യക്തിയുമായി നിങ്ങൾ പുതുതായി കൂട്ടുകൂടുമ്പോൾ അയാൾ ഏത് തരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരദൂഷണം പറയുന്നവനും മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറയുന്നവനുമാണെങ്കിൽ മേൽപ്പടിയാൻ നിങ്ങളുടെ കൂട്ടുകെട്ടിന് പറ്റിയതല്ല. അവന്റെ വാക്കൾ കേട്ടത് രസിച്ചാൽ നീ ഒരു ഏഷണിക്കാരനാണെന്ന് ലോകം മനസ്സിലാക്കും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഏഷണി ശ്രദ്ധിക്കാതിരിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാണാൻ വന്നപ്പോൾ നല്ല അഴകുള്ള ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നിട്ട്, സഹോദര എന്റെ വീട്ടിൽ വളർത്തിയ നല്ല 1-ാം ക്ലാസ് ഒരു പട്ടിക്കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ ഒരു കാര്യം, ഇതിനെ കഴിഞ്ഞ ആഴ്ച പേപ്പെട്ടി കടിച്ചതാ, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിനെ സമ്മാനിച്ചേക്കാൻ എന്റെ ഭാര്യയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ചീ, ഇറങ്ങിപ്പോടോ, വന്നിരിക്കുക സമ്മാനം കൊണ്ട്, പേപ്പെട്ടി കടിച്ച പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് എന്ന് പറഞ്ഞ് അയാളെ ഓടിച്ചു വിടത്തില്ലയോ? എന്തുകൊണ്ട്? നിങ്ങൾ പേപ്പെട്ടിയെ ഭയക്കുന്നു, അത് അപകടമാണ് നിങ്ങൾക്കറിയാം. അതുപോലെയാണ് ദുർവർത്തമാനവും വേഷണിയും പറയുന്നതും കേൾക്കുന്നതും പേയുള്ള പട്ടിയെ വാങ്ങുന്നതിനും ഭയാനകമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ഭവനത്തിലും ഫോണിൽ കൂടിയുള്ള സംസാരത്തിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ തീരുമാനിക്കൂ. 64-ാം സങ്കീർത്തനം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു, നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് നെയ്യേണ്ടതിന് അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തു കളയുകയും ചെയ്യുന്നു. ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്നേഹിത, നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. എന്റെ ദൈവമേ, ദുഷ്കർമ്മികൾ ഒന്നിച്ചേർന്ന് എനിക്കെതിരായി ആലോചിക്കുന്നു. അവരെന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ള വാളാണ്. ആ വാൾ അവരുടെ നാവാണ്. ദൈവമേ, ഇത് ഒരു പരസ്യമായല്ല, ഒളിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഫോൺ വിളിച്ചും ഊമക്കത്തയച്ചും ഇമെയിൽ അയച്ചും വീട്ടിലും കാറിനകത്തും എല്ലാം എന്നെ നിന്ദ്യനാക്കുവാൻ ശ്രമിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു. ശത്രുക്കൾ നിന്ന് തന്നെ മറച്ചുകൊള്ളണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ നിമിത്തം ആരെങ്കിലും ചങ്കുരി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇന്ന് തന്നെ ചെയ്തതായ തെറ്റും ദൈവത്തോട് മാപ്പ് ചോദിക്കുക. പരസ്യമായി പാപങ്ങൾ ഏറ്റുപറയുക. നിങ്ങളുടെ ഹൃദയം കഴുകി പ്രാപിക്കുകയും യേശുവിൻ എന്ന പാപം നിങ്ങളിൽ നിന്ന് ദൂരെ എറിഞ്ഞു കളയുകയും ചെയ്യുക. കർത്താവിന് മാത്രമേ നിന്നെ ശുദ്ധമാക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് നിങ്ങളെ കഴുകുമ്പോൾ യേശുവിൻ പറയുവാനും കേൾക്കാതിരിക്കുവാനും നിങ്ങളുടെ ആഗ്രഹം ഇല്ലാതാകുന്നു. ആളുകളെ പറ്റി യേശുവിനെ കേൾക്കുമ്പോൾ മേലാൽ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. കേൾക്കുന്നതന്നെ നിങ്ങൾക്ക് ദുഃഖമായി തീരും. നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിനെ പറയാതിരിക്കുവാനും കേൾക്കാതിരിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രസംഗം കേട്ട പ്രിയപ്പെട്ടവരെ, ഇതുവരെ ഞാൻ ഒരു മണിക്കൂറിലധികമായി ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും അനേക കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാനിവിടെ അവസാനിപ്പിക്കാൻ തക്കണം പോവുകയാണ്. എൻ്റെ ഈ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം വരുത്തിയോ? കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, ദുർവർത്തമാനം കേട്ട് രസിച്ചതും ദുർവർത്തമാനം പറഞ്ഞതും സഹോദരനെ വേദനിപ്പിച്ചതും സഭകളെ മലിനമാക്കിയതും സഭാന്തരീക്ഷത്തെ കെടുത്തിക്കളഞ്ഞതും നാവിൻ്റെ ദോഷം കൊണ്ടാണെന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങനെ ചിന്ത വന്നെങ്കിൽ ഈ സമയം പ്രാർത്ഥനയ്ക്കാട്ട് അല്പസമയം നമുക്ക് ചെലവഴിക്കാം. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അരിക്കൽ നിന്റെ സഹോദരനെ കുറിച്ച് ദുഷിച്ചും പരിഹസിച്ചും പറഞ്ഞ നിമിത്തം പല നിലയിൽ ഉപദ്രവിച്ച് എത്രയോ കുടുംബങ്ങൾ ദുഃഖിക്കുന്നു. മാന്യരായ കുടുംബങ്ങൾ നിന്റെ വാക്ക് നിമിത്തം വേദനിക്കുന്നു. അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഓർക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേട്ട സന്ദർഭത്തിൽ നിന്റെ ജീവിതത്തിൽ മനസ്സ് കുത്തുകൊണ്ടെങ്കിൽ, പാപബോധമുണ്ടായെങ്കിൽ, ചെയ്ത് തെറ്റായി പോയി എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഞാൻ യേശുവിനെ പറഞ്ഞും കേട്ടും ഇതുവരെയും അങ്ങയെ ദുഃഖിപ്പിച്ചു. നിങ്ങൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നിന്ന് ചേർന്ന് പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. യേശുവിനെ കേട്ട് അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ എൻ്റെ ഹൃദയം മലിനപ്പെടുത്തി, അങ്ങനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ പാപത്തെ അങ്ങനിൽ നിന്ന് കഴുകി കളഞ്ഞ് എന്നെ ശുദ്ധീകരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ മറ്റുള്ളവരെ പറ്റി ഞാൻ പറയുന്ന വാക്കുകൾ അവരെ ബലപ്പെടുത്തുന്നതും നന്മയും സ്നേഹവും സമാധാനവും വർദ്ധിപ്പിക്കുന്നതായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കേൾക്കുന്ന ആ കാര്യങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പണിയതും മറ്റുള്ളവരെ സ്നേഹബന്ധത്തിൽ ഉറപ്പിക്കുന്നതും എല്ലാറ്റിനുപരിയായി കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുന്നതുമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിലൂടെ മറ്റുള്ളവർ യേശുവിനെ കാണുവാനും കർത്താവിന്റെ വാക്കിൽ കേൾക്കുവാനും ഇടയാകത്തെ കൊണ്ണം എന്റെ നാവിനെയും കാതുകളെയും ചിന്താമണ്ഡലത്തെയും ശരീരത്തെയും അങ്ങ് നിയന്ത്രിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ മുഴുവനായി ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസ്ഥൻ നിരപ്പ് പ്രാപിച്ച് ആരെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ പാസ്റ്ററോടോ നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ ഒട്ടും താമസിക്കരുത്. എത്രയും വേഗം നിരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കഴുകൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിന്റെ ഇനിയുള്ള ആയുസ് ചെലവാക്കുവാൻ ചെലവഴിപ്പാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പ്രസംഗം മുഖാന്തരം അനേകർക്ക് പ്രയോജനം വരുത്തുവാൻ ഇടയാക്കണമേ. നിന്റെ കരത്തിന്മേൽ സ്പർശിക്കണമേ. ഇത് നിന്റെ വചനമാണ്, നീ തന്നെ ആലോചനയാണ്. അനേകർക്ക് ഈ വചനം പ്രയോജനപ്പെടുവാനും തങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ ഇടയാകട്ടെ എന്നറിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിനെയും സമർപ്പിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.